الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابته أجمعين ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പിന്റെ പൂർത്തീകരണത്തിനുള്ള മറ്റൊരു കാര്യത്തെക്കുറിച്ചും ഈ സന്ദർഭത്തിൽ ഉണർത്തേണ്ടതുണ്ട്. നോമ്പ് അവസാനിക്കുന്നതോടെ നിർബന്ധമാകുന്ന സക്കാത്തുൽ ഫിത്ർ സക്കാത്തിനെ സംബന്ധിച്ചാണത്. ധനത്തിന്റെ സക്കാത്ത് പോലെ പണക്കാർക്ക് മാത്രമുള്ള സക്കാത്തല്ല അത് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അന്ന് തനിക്കും തന്റെ കുടുംബത്തിനും അത്യാവശ്യമുള്ള ഭക്ഷണത്തിന് കഴിച്ച് ബാക്കി ഒരു സായ ഭക്ഷ്യധാന്യമുള്ളവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. ഉള്ളത് കൊടുക്കണം, മനസ്സിലായില്ലേ? മുഴുവനായി കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഉള്ളത് കൊടുക്കണം. അങ്ങനെ പാവപ്പെട്ടവനും ഇടത്തരക്കാരനും പണക്കാരനും എല്ലാവരും കൊടുക്കേണ്ട ശരീരത്തിന്റെ സക്കാത്താണത്. നോമ്പിന്റെ പൂർത്തീകരണത്തിന് നോമ്പുകാരനെ ശുദ്ധീകരിക്കാനുള്ളതാണത്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹുവിനു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സക്കാത്തൽ ഫിത്ർ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കി. തുഹറത ലിസ്വായിമി, നോമ്പുകാരനുള്ള ശുദ്ധീകരണം എന്ന നിലക്ക്, മിനൽ ലഗ്വി, അനാവശ്യ സംസാരങ്ങളിൽ നിന്ന്. നോമ്പുകാലത്ത് പറയാൻ പാടില്ലാത്ത വാക്കുകൾ, അനാവശ്യമായ വാക്കുകളൊക്കെ നമ്മൾ വന്നു വിട്ടണം, അതിൽ നിന്നുള്ളൊരു ശുദ്ധീകരണം. അതുപോലെ തന്നെ വറഫത്തി, അതുപോലെ നമ്മൾ സ്ത്രീ സല്ലാപത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും ഭാര്യയുമായിട്ട് മറ്റൊക്കെ പാടില്ലാത്ത നോമ്പുകാലത്ത് പാടില്ലാത്ത, നോമ്പുകാരന് പാടില്ലാത്ത അനാവശ്യ സംസാരങ്ങൾ, അശ്ലീലങ്ങൾ, അതുപോലെയുള്ള ശൃംഗാരങ്ങൾ, ഇതിലൊക്കെ അതൊക്കെ നോമ്പിന്റെ ഫലം കെടുത്തുന്നതാണ്. അതിനൊക്കെയുള്ള ശുദ്ധീകരണമായിക്കൊണ്ടാണ് സക്കാത്തുൽ ഫിത്ർ നിശ്ചയിച്ചത്. അതോടൊപ്പം തുഅമത്തുൽ മസാകീൻ, പാവങ്ങൾക്ക് പെരുന്നാൾ ദിവസത്തേക്കുള്ള ഭക്ഷണവും. അപ്പൊ പ്രയോജനമില്ലാത്ത വാക്കുകള്, അതുപോലത്തെ പറയാൻ പാടില്ലാത്ത ശൃംഗാരപൂർവമായ സംസാരങ്ങൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നോമ്പിന്റെ ഫലം കെടുത്തുന്ന പലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നോമ്പുകാരനെ ശുദ്ധീകരിക്കുകയാണ് വാസ്തവത്തിൽ ഫിത്ർ സക്കാത്ത്. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ആർക്കൊക്കെയാണ് നിർബന്ധം എന്ന് ചോദിച്ചാൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമാണ്. അടിമയാകട്ടെ, സ്വതന്ത്രനാകട്ടെ, ചെറിയവനാകട്ടെ, വലിയവനാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, എല്ലാവർക്കും നിർബന്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെരുന്നാൾ ദിവസത്തെ ചെലവ് കഴിച്ച് ഒരു സായിലധികം ബാക്കിയുള്ള എല്ലാവരും. അങ്ങനെ തന്നെയാണ് ഹദീസിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലം സക്കാത്ത് നിർബന്ധമാക്കിയത് അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ, എല്ലാ മുസ്ലിമീങ്ങൾക്കുമാണ്. അത് ഒരു സായാണ് കൊടുക്കേണ്ടത്. സായ എന്ന് പറഞ്ഞ ഒരു അളവ് പാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അളവ് പാത്രമാണ്. നാല് മുദ്ദാണ് അതിന് വേണ്ടത്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ഒരൊത്ത മനുഷ്യൻ, വലിയ കൈയുള്ള ആളുകളല്ല, ചെറിയ കൈ, ഒരൊത്ത മനുഷ്യൻ രണ്ട് കൈ കൂട്ടി വാരിയാൽ ആ കൈക്കുമ്പിൾ നിറയെ കിട്ടുന്നതാണ് ഒരു മുദ്ദ്. ഇങ്ങനെയുള്ള നാല് മുദ്ദാണ് ഒരു സായ. ആർക്കൊരു പ്രയാസമല്ല അങ്ങനെ കണക്കാക്കാൻ. പിന്നെ അത് മെട്രിക് തൂക്കത്തിലേക്ക് മാറ്റുമ്പോൾ അഭിപ്രായ വ്യത്യാസം വന്നു. രണ്ടാണ്, അല്ല രണ്ട് ഒരുന്നൂറാണ്, രണ്ട് ഇരുന്നൂറാണ്, രണ്ട് മുന്നൂറാണ്, രണ്ട് അഞ്ഞൂറാണ്, അല്ല മൂന്നാണ്. എന്തുകൊണ്ടാണ് വരുന്നത്? അളവ് തൂക്കത്തിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണത്. അതുകൊണ്ട് നമ്മൾ അളന്ന് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രയാസമല്ല. പിന്നെ റസൂലുള്ളാഹിന്റെ കാലം മുതൽ ഉപയോഗിച്ചു വരുന്ന സായ്, അത് തലമുറ തലമുറയായി നിലനിർത്തിക്കൊണ്ടുവരുന്ന ആളുകളുണ്ട്. ആ സായിൽ അളന്നു കൊടുക്കുകയാണെങ്കിലും നമുക്കൊരു പ്രയാസമല്ല. പിന്നെ സൗദിയിലെ പണ്ഡിത സമിതി രണ്ടരയുടെയും മൂന്നിന്റെയും കണക്ക് പറഞ്ഞിട്ടുണ്ട്. 3 കിലോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 കിലോ അല്ലെങ്കിൽ 2.5 കിലോ, 2.5 കിലോയിൽ എന്തായാലും കുറയാൻ പറ്റൂല. അത് അളവിൽ നിന്നേ തൂക്കവുമായി മാറ്റുമ്പോഴുള്ള ഒരാൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത് അതാണ്. അത് മെട്രിക് തൂക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കുക. അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ് എന്താ കൊടുത്തിരുന്നത്. കുന്നാ നുഖ്രിജു സകാത്തൽ ഫിത്രി സഅം മിൻ തആം, ഒരു സായ ഭക്ഷ്യം, ഭക്ഷണം. ഔ സഅം മിൻ ശഈർ, അല്ലെങ്കിൽ ബാർലി, അന്നത്തെ ഭക്ഷ്യധാന്യം അതൊക്കെ. ഔ സഅം മിൻ തംബ്രിൻ, അല്ലെങ്കിൽ ഒരു സായ കാരക്ക. ഔ സഅം മിൻ അഖിത്തിൻ, അല്ലെങ്കിൽ വെണ്ണ. ഔ സഅം മിൻ സബീബിൻ, അല്ലെങ്കിൽ ഉണക്കം മുന്തിരി. ഇതൊക്കെ അവിടെ ഭക്ഷ്യധാന്യമായി ഉപയോഗിച്ചിരുന്ന സംഗതികളാണ്. അപ്പോ ഒരു നാട്ടിൽ പൊതുവായി ഭക്ഷ്യധാന്യമായി ഉപയോഗിക്കുന്നത്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ അരിയാണ്, അരിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന അരി അത് കൊടുക്കുക. അതൊരു സായ, ഇപ്പൊ അഞ്ച് വീട്ടിൽ 5 അംഗങ്ങളുണ്ടെങ്കിൽ ആ 5 അംഗങ്ങൾക്ക് വേണ്ടി ഗൃഹനാഥൻ കൊടുക്കണം, 5 സായ കൊടുക്കണം, മനസ്സിലായില്ലേ? അത് നമുക്ക് പാവപ്പെട്ടവർ, മിസ്കീൻ എന്ന് തോന്നുന്ന ആളുകൾക്ക് നമ്മൾ നേരിട്ട് എത്തിച്ചു കൊടുക്കാവുന്നതാണ്. അതല്ല, ആരെങ്കിലും വിശ്വസ്തന്മാരായ ആളുകൾ സത്യസമയത്ത് അവകാശികൾക്ക് എത്തിക്കുമെന്ന് ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുകയും ചെയ്യാം. പൊക്കാലത്താക്കാം, നിങ്ങൾ എന്റെ ചിത്രത്തെ കാത്തു കൊടുക്കണം എന്നിട്ട് ഒരാളെ ഏൽപ്പിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. സംഘടിതമായി ശേഖരിച്ച് ഒന്നിച്ചു കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. അത് വിശ്വസ്തന്മാർ നിർവഹിക്കുന്നതാണെങ്കിൽ, സമയത്ത് കൊടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കാവുന്നതാണ്. ചിലയിടത്തൊന്നും ഉണ്ടാവില്ല, നാ ചിത്രസക്കാത്തിന്റെ അരിക്ക് പൈസ അങ്ങനെ പിരിക്കും, എന്നിട്ടോ ചിത്രസക്കാത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞു പോകും, അത് പിന്നോലെ ഓഫീസ് ഉണ്ടാക്കാനോ സംഘടനാ പ്രവർത്തനത്തിനോ ഒക്കെ വിനിയോഗിക്കാം എന്ന അങ്ങനത്തെ രീതിയാണോ അവർക്ക് കൊടുക്കാനേ പാടില്ല. അങ്ങനത്തെ ആളുകൾക്ക് കൊടുത്തുകൂടാ. ചില ആളുകൾ അങ്ങനെയുണ്ട്, പൈസയായിട്ട് കൊടുക്കാൻ തന്നെ പാടില്ല. ചില ആളുകൾ ഒന്നര രണ്ടര കിലോ അരിയുടെ വില നോക്കിയിട്ട് ഇങ്ങനെ കൊണ്ടേ കൊടുക്കും. ആളുകൾക്ക് പരിയൊന്നല്ല ആവശ്യം, ആളുകൾക്ക് പൈസയാണ്. നമ്മളങ്ങ് തീരുമാനിക്കുക. റസൂലുള്ളാന്റെ കാലത്ത് ദീനാറും ദിർഹം ഉല്ലായിട്ടാണോ ഈ കാരക്കയും ബാർലിയും ഉണക്കമുന്തിരിയൊക്കെ കൊടുത്തത്? അപ്പൊ ഭക്ഷ്യധാന്യമായി തന്നെയാണ് നബിയും സഹാബത്തും കൊടുത്തിട്ടുള്ളത്. അത് പണമായി കൊടുക്കാൻ പാടില്ല. പണമായി കൊടുക്കുന്നതിന് യാതൊരു നിയമമില്ല. പണമായി ശേഖരിക്കാം. നമ്മളെല്ലാരും കൂടിയിട്ട് സക്കാത്തുൽ ഫിത്ർ ശേഖരിക്കാൻ വേണ്ടി ആളിന് പണം വാങ്ങിയിട്ട് കൊടുക്കുന്നത് എന്തായിരിക്കണം? അരി തന്നെയായിരിക്കണം. ആ കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. എപ്പോഴാ കൊടുക്കേണ്ടത്? പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എന്നിട്ട് അന്ന് അസറിന് കൊടുത്താൽ മതിയോ? പറ്റില്ല. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുക്കണം. മൻ അദ്ദാഹ ഖബ്ല സ്വലാത്ത് ഫൈന്നഹ സക്കാത്തു മഖ്ബൂല. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുത്താൽ സ്വീകാര്യമായ സക്കാത്തായി, അതിനുശേഷം കൊടുത്താലോ അത് വെറും ഒരു ദാനം മാത്രം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരാൾ മറന്നുപോയി, തെറ്റുപോയി. എന്നാലോ, എന്നാൽക്ക് കൊടുക്കാം, പ്രാർത്ഥിക്കാം, പക്ഷെ അയാൾക്ക് ഒരു ദാനമായിട്ടേ അത് പരിഗണിക്കുള്ളൂ. പിന്നെ അയാൾക്ക് ശരിയായ ഉതിർകൊണ്ടാണെങ്കിൽ ഒരു പക്ഷേ അള്ളാഹു അത് സ്വീകരിച്ചേക്കാം, എന്നാലും കൊടുക്കാതിരിക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നോമ്പ് കഴിയുന്നതോടെ, നോമ്പിന്റെ പിറ്റേ ദിവസം മുതൽ ശവ്വാലാണ്, നോമ്പ് ശവ്വാൽ ഒന്നിനാണ് ഈദുൽ ഫിത്തർ, അന്ന് പെരുന്നാൾ. പിറ്റേന്ന് മുതൽക്ക് ശവ്വാൽ അവസാനിക്കുന്നതിന് മുമ്പായി 6 നോമ്പ് നോൽക്കുക. തുടർച്ചയായി നോൽക്കുന്നവർക്ക് അങ്ങനെ നോൽക്കാം, അല്ലെങ്കിൽ ഇടപെട്ട് നോൽക്കുന്നവർക്ക് അങ്ങനെ നോൽക്കാം. നോമ്പെടുക്കുകയും പിന്നെ 6 ദിവസം ശവ്വാൽ നോമ്പെടുക്കുകയും ചെയ്താൽ കൊല്ലം മുഴുവൻ നോമ്പെടുത്തവനെ പോലെയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ കഴിയുന്ന ആളുകൾ ആ ശവ്വാലിലെ 6 നോമ്പ് നോൽക്കാൻ കൂടി ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നോമ്പ് നല്ല നിലക്ക് പൂർത്തീകരിക്കാനും ഈദുൽ ഫിത്റിൽ നമുക്ക് സന്തോഷത്തോടെ കടന്നു ചെല്ലാനും ഈദുൽ ഫിത്ർ ആഘോഷിക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാലിയൽ ഹാജാത്ത് റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا اللهم اسقنا غيثا مغيثا امين برحمتك يا رب.